ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
இதில் ஜீவன் முக்தியை சமர்த்திக்கும் ஒரு மந்திரமான மோட்சம் ஜீவிச்சிருக்கே தான் உண்டாகுமா എന്നിവിടെ വ്യക്തമായി പറയുന്നു. യഥാ സർവേ പ്രമുച്ഛന്തേ കാമയേസ്യ പ്രതിശ്രിതാഃ അഥ മർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മ സമശ്നുതേ കദാ പുനഃ കാമാനാം മൂലതോ വിനാശ ഇതിച്ഛതി. അടുത്ത മന്ത്രത്തിൽ കാമാനാം മൂലതോ വിനാശ, കാമങ്ങളുടെ എല്ലാം സമൂല നാശം, കാരണസഹിതമായ അനാശം കദാ, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? ഇതിച്ഛതി, അത് വിശദീകരിക്കുന്നു. യഥാ സർവേ പ്രഭിദ്യന്തേ ഹൃദയസ്യേഹ ഗ്രന്ഥയഃ അഥ മർത്യോ അമൃതോ ഭവതി ഏതാവധ്യനുശാസനം. യഥാ സർവേ പ്രഭിദ്യന്തേ ഭേദം ഉപയാന്തി വിനശ്യന്തേ ഹൃദയസ്യ ബുദ്ധേഹ ഇഹ ജീവിത ഏവ ഗ്രന്ഥയോ ഗ്രന്ഥിവ ദൃഢബന്ധനരൂപ അവിദ്യാപ്രത്യയാർത്ഥ. യഥാ, എപ്പോഴാണോ സർവേ പ്രഭിദ്യന്തേ, അവനെ വ്യാഖ്യാനിക്കുകയാണ്. ഭേദം ഉപയാന്തി, അവന്റെ അർത്ഥമാണ് വിനശ്യന്തി. പ്രഭിദ്യന്തി എന്ന് പറഞ്ഞാൽ വിനശ്യന്തി എന്നർത്ഥം. എപ്പോഴാണോ സർവവും നശിക്കുന്നത്. സർവവും എന്ന് പറഞ്ഞാൽ എന്താണോ ഹൃദയസ്യ, ഹൃദയത്തിന്റെ, ബുദ്ധേഹി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്ധകരണത്തിന്റെ. എപ്പോ ഇഹ വ്യാഖ്യാനിക്കുന്നു, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവതയേവ, ജീവിച്ചിരിക്കുക തന്നെ. ഒരു ജീവൻ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ മരണശേഷമല്ല. ഗ്രന്ഥയ, ഗ്രന്ഥികൾ, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നർത്ഥം. ഗ്രന്ഥിക്കുക എന്ന് വെച്ചാൽ കെട്ടുക എന്നാണ്. ഗ്രന്ഥ, ഗ്രന്ഥയ, കെട്ടുകൾ, ബന്ധനങ്ങൾ. ഗ്രന്ഥിവ ദൃഢബന്ധനരൂപ, ദൃഢമായ ബന്ധനങ്ങളാണ്, കെട്ടുപാടുകളാണ്. ഇവ എപ്പോഴാണോ നശിക്കുന്നത്, ദൃഢമായ ഈ ബന്ധനങ്ങൾ എപ്പോഴാണോ നശിക്കുന്നത്. ദൃഢബന്ധനരൂപ, ദൃഢമായ കെട്ട്. എന്താണ് ഇവിടുത്തെ ദൃഢബന്ധനങ്ങൾ? അവിദ്യാപ്രത്യയാഹ, അവിദ്യാപ്രത്യയങ്ങൾ, അവിദ്യാജ്ഞാനങ്ങൾ. അവിദ്യ പ്രത്യം എന്ന് വെച്ചാൽ ജ്ഞാനം, അവിദ്യാപ്രത്യങ്ങൾ. അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം, പ്രത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അവിദ്യാപ്രത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനങ്ങൾ, അതാണ് അവിദ്യാപ്രത്യങ്ങൾ. അജ്ഞാനം സൃഷ്ടിക്കുന്ന ജ്ഞാനം, അതാണ് അവിദ്യാപ്രത്യങ്ങൾ. ഈ അവിദ്യാപ്രത്യങ്ങൾ, അജ്ഞാന സൃഷ്ടമായിരിക്കുന്ന ഈ ജ്ഞാനങ്ങളെല്ലാം എപ്പോഴാണോ നശിക്കുന്നത്. ഇതിനുള്ള ഗ്രന്ഥയ, ഗ്രന്ഥികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിദ്യാഗ്രന്ഥി എന്നും പറയും. അവിദ്യാഗ്രന്ഥി എന്ന് പറയുന്നത് എന്താണ്? അവിദ്യ കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനങ്ങൾ. അത് എന്താണത്? അടുത്തു പറയുന്നു, അഹം ഇതം ശരീരം മമ ഇതം ധനം സുഖി ദുഃഖി ചാഹം ഇത്യവുമാതി ലക്ഷണ. ഇതാണ് അവിദ്യാപ്രത്യങ്ങൾ എന്ന് പറയുന്നത്. അഹം ഇതം ശരീരം, ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം, ഇത് അവിദ്യ കൊണ്ടുണ്ടായ അറിവാണ്. അജ്ഞാനം സൃഷ്ടിച്ച അറിവ. മമ ഇതം ധനം, ഈ ധനം എന്റേതാണ്. അല്ലെങ്കിൽ മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റേതാണ്. ഇപ്പൊ ഞാനെന്നും എന്റേതെന്നും ഉള്ള ഞാന്, ഇത് അവിദ്യാപ്രത്യമാണ്. ഇതാണ് ഗ്രന്ഥി എന്ന് പറയുന്നത്. സുഖി ദുഃഖി ചാഹം, ഞാൻ സുഖിയാണ്, സുഖം അനുഭവിക്കുന്നവനാണ്. ദുഃഖി, ഞാൻ ദുഃഖിയാണ്. ഇത്യവുമാതി ലക്ഷണ, ഇത്തരത്തിലുള്ള ഇവയാണ് അവിദ്യാപ്രത്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഹൃദയ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. അന്ധകരണത്തിന്റെ കെട്ടുകൾ, അങ്ങനെ ജീവന് ഈ സംസാരവുമായി ബന്ധിപ്പിക്കുന്ന കെട്ടുകൾ, ജീവന് ജനന മരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബന്ധനങ്ങൾ, ഇതാണ് അവിദ്യാഗ്രന്ഥികൾ. ഈ അവിദ്യാപ്രത്യയങ്ങൾ അല്ലെങ്കിൽ അവിദ്യാജ്ഞാനങ്ങൾ, അവിദ്യ കൊണ്ടുണ്ടാകുന്ന അറിവുകൾ, ഇത് ദൃഢമായ ബന്ധന രൂപത്തിലുള്ളവയാണ്. ഇവ എപ്പോഴാണോ നശിക്കുന്നത്. അഹം ഇതം ശരീരം മമ ഇതം ധനം സുഖി ദുഃഖി അഹം എന്ന് പറഞ്ഞാൽ ഈ വ്യാവഹാരികമായി ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ അറിവുകളും അവിദ്യാപ്രത്യങ്ങളാണ്, അജ്ഞാനകാര്യങ്ങളാണ്. ഇത്യവമാതി ലക്ഷണാഹ, ഇതെല്ലാം ഇപ്പോഴാണ് നശിക്കുന്നത് എന്നാണ്. എങ്ങനെ? തൻ വിപരീത ബ്രഹ്മാത്മ പ്രത്യയ ഉപജനനാണ്. ഇതെങ്ങനെ നശിക്കും? ഇത് നശിക്കുന്നതിന് മറ്റ് യാതൊരു ഉപായങ്ങളുമില്ല, മറ്റ് യാതൊരു സാധനങ്ങളും കൊണ്ട് ഇത് നശിക്കത്തില്ല. ഈ അവിദ്യാപ്രത്യങ്ങൾ തദ്വിപരീത അഹമിതം ശരീരം മമയിതം എന്നെല്ലാം പറയുന്നതിന് വിപരീതമായിട്ടുള്ള ബ്രഹ്മാത്മ പ്രത്യയ ഉപജനനാണ്. അവിദ്യാപ്രത്യയത്തിന് വിപരീതമായിരിക്കുന്ന ബ്രഹ്മാത്മ പ്രത്യം, ബ്രഹ്മാത്മജ്ഞാനം, ജീവാത്മ പരമാത്മ ഏകത്വജ്ഞാനമെന്ന് പറയും. ആത്മീയത്വബോധം, സർവാത്മഭാവം, സർവാത്മബോധം, അതുകൊണ്ട് അതിനാണ് ബ്രഹ്മാത്മപ്രത്യ ഉപജനന, അതിന്റെ ഉത്പത്തി, അതിന്റെ ആവിർഭാവം, ഏകത്വബോധത്തിന്റെ ഉദയം, ഉപജനനം. എങ്ങനെയാണ് ഏകത്വബോധം? ബ്രഹ്മ ഏവ അഹമസ്മി, അഹം താൻ ആ പരമാത്മാവ് തന്നെ, അസംസാരി, തനിക്ക് സംസാരമില്ല, ഇതി, ഇങ്ങനെയുള്ള ഞാൻ. ഇതാണ് വിദ്യാപ്രത്യം. മറ്റൊരു അവിദ്യാപ്രത്യം, മുനഷ്ടേഷു അവിദ്യാഗ്രന്ഥിഷു, ഈ ജ്ഞാനങ്ങളുടെ അവിദ്യാഗ്രന്ഥി നശിക്കത്തുള്ളൂ. ഹൃദയഗ്രന്ഥികളെല്ലാം നശിക്കുന്നത് ഈ ഏകത്വ ബോധം കൊണ്ടാണ്. മുനഷ്ടേഷു അവിദ്യാഗ്രന്ഥിഷു, ഈ അവിദ്യാഗ്രന്ഥികളെല്ലാം നശിക്കുമ്പോൾ, തന്നിമിത്താഹ, തന്നിമിത്തമായിട്ടുള്ള ഈ അവിദ്യാഗ്രന്ഥികൾ നിമിത്തമായിട്ടുള്ള കാമാഹ, കാമങ്ങൾ, മൂലത വിനശ്യന്തി, സമൂലം നശിക്കുന്നു. നേരത്തെ പറഞ്ഞു, കാമത്തിന് കാരണം അജ്ഞാനമാണെന്ന് പറഞ്ഞു. അജ്ഞാനത്തിൽ നിന്ന് എങ്ങനെ കാമം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അജ്ഞാനത്തിൽ നിന്നും ഹൃദയഗ്രന്ഥികൾ, അവിദ്യാപ്രത്യങ്ങൾ ഉണ്ടാകുന്നു. അവിദ്യാപ്രത്യങ്ങൾ എങ്ങനെ? ഞാൻ ഈ ശരീരമാണ്, ഇതെന്റേതാണ്, അതുപോലെ ഞാൻ അന്യനാണ്, ഇത്തരത്തിലുള്ള ബോധമുണ്ടാവും. ഈ ബോധമാണ് കാമനയ്ക്ക് കാരണം. താനെന്നും എന്റേതെന്നുമുള്ള ബോധം, അത് കാമത്തിന് കാരണമാണ്. അതിൽ നിന്ന് കാമം ഉണ്ടാവും. വിദ്യാപ്രത്യം അല്ലെങ്കിൽ ആത്മബോധം, അതുകൊണ്ട് അവിദ്യാപ്രത്യങ്ങൾ നശിക്കുന്നു, ഞാനെന്നും എന്റേതെന്നുള്ള ബോധം നശിക്കുന്നു, അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന കാമവും നശിക്കുന്നു. അപ്പോൾ കാമത്തിന് കാരണമായി, സാക്ഷാത് കാരണമായിരിക്കുന്നത് ഞാനെന്നും എന്റേതെന്നുള്ള ബോധമാണ്. അതാണ് കാമത്തെ ഉണ്ടാക്കുന്നത്. ആത്മബോധം കാമത്തെ എങ്ങനെ നശിപ്പിക്കുന്നു? ഞാനെന്നും എന്റേതെന്നുള്ള ബോധത്തെ ആത്മബോധം നശിപ്പിക്കുന്നു. അങ്ങനെ അതിൽ നിന്നുണ്ടായ കാമങ്ങളെയും നശിപ്പിക്കുന്നു. ആണ് തന്നിമിത്താഹ കാമ, ഞാനെന്നും എന്റേതെന്നുമുള്ള ഗ്രന്ഥികൾ, അവിദ്യാഗ്രന്ഥികൾ, അതും കൊണ്ടാണ് കാമം ഉണ്ടാകുന്നത്. തന്നിമിത്തമായിട്ടുള്ള കാമങ്ങൾ മൂലതഃ വിനശ്യം, അതിനെല്ലാം പൂർണ്ണമായും നശിപ്പിക്കുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, അജ്ഞാനകാര്യമായിരിക്കുന്ന അവിദ്യാജ്ഞാനങ്ങൾ നശിക്കുന്നു, അവിദ്യാജ്ഞാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാമങ്ങളും, ജ്ഞാനം കൊണ്ട് അജ്ഞാനനാശം, അജ്ഞാനനാശം കൊണ്ട് അവിദ്യാപ്രത്യനാശം, ഞാനെന്നും എന്റേതെന്നുമുള്ള ബോധം, അതിന്റെ നാശം, അതുകൊണ്ട് കാമനാശം, അങ്ങനെ കാമം നശിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ ഒന്നുകൂടി ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ കാമനാശത്തിന് കാരണം എന്താണ്? അവിദ്യാപ്രത്യനാശം, അവിദ്യാജ്ഞാനം നശിക്കുന്നു. അത് എങ്ങനെ നശിക്കും? അജ്ഞാനം നാശം കൊണ്ട്. അജ്ഞാനം എങ്ങനെ നശിക്കും? ആത്മബോധമുണ്ട്. അങ്ങനെയാണ് ആത്മബോധം കാമനാശത്തിന്, അതിന്റെ സമൂലമായ നാശത്തിന് കാരണമായിത്തീരുന്നത് എന്നാണ്. അധ മർത്യോ അമൃതോ, അപ്പോൾ മനുഷ്യൻ മരിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യൻ മുക്തനായിത്തീരുന്നു. ഏതാവത്തി ഏതാവത്തി, അതാണ് ഏതാവധി എന്നതിരിക്കുന്നു. ഏതാവത്തി അനുശാസനം, ഏതാവത്തി, ഏതാവതേവ, ഏതാവത് ഏവ, ഏതാവത് മാത്രം, ന അധികമസ്തി ഇത്യാശങ്ക കർത്തവ്യ. അനുശാസനം, അനുശിഷ്ടി, ഉപദേശ, സർവവേദാന്താന ഇതി വാക്യശേഷം. ഏതാവധി അനുശാസനം പറയുന്നു, ഉപദേശം അനുശാസന ഉപദേശം ആരുടെ സർവ ഉപനിഷത്തുകളുടെ പരമമായ ഉപദേശം ഏതാവധി ഏതാവത് മാത്രം ഇത്രയേ ഇതിനപ്പുറം ഉപനിഷത്തുകൾക്ക് മനുഷ്യനെ ബോധിപ്പിക്കാനൊന്നുമില്ല ഇത്രയേ ഉപദേശിക്കാനുള്ളൂ എന്ന് ഉപദേശം ഇതിൽ കൂടുതലില്ല കാരണം ഏതാവത് ഹി ഏതാവത് മാത്രം അധികം അസ്ഥീരി ആശങ്ക കർത്തവ്യ അധികം അസ്ഥീരി ആശങ്ക എന്ന കർത്തവ്യ ഇനിയും എന്തെങ്കിലും കൂടി അറിയാനുണ്ട് എന്ന് ശങ്കിക്കേണ്ട ഇത്രയും എന്നാണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് സർവോപദേശങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ യമദേവൻ നഗീസിനെ താൻ പറഞ്ഞുകൊണ്ട വിഷയങ്ങൾ അവസാനമായി ബോധിപ്പിക്കുകയാണ് ഇത്രയേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ ആത്മബോധം കൊണ്ട് കാമനാശം സംഭവിക്കുക അങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ മുക്തി നേടുക ഇത്രയും ഉപദേശിക്കാനാണ് അപ്പൊ മുക്തിക്ക് തടസ്സമായി നീക്കുന്നത് ഈ കാമങ്ങളാണ് അപ്പൊ കാമങ്ങളെ നശിപ്പിക്കുക കാമനകളെ നശിപ്പിക്കുക അതിനെന്ത് ഉപായം ആത്മബോധം സമ്പാദിക്കുക അല്ല മറ്റുപായങ്ങളൊന്നും ആ ഏകത്വ ബോധം കൊണ്ട് അതിനെ നശിപ്പിക്കുക അങ്ങനെ മുക്തനായി തീരുക എന്നാണ് അത് യമദേവൻ അവസാനമായി ഉറപ്പിച്ചു പറയുകയാണ് ഏതാവധി അനുശാസനം ഇതുവരെ ഉപദേശിച്ചതിന്റെ ചുരുക്കം അതാണ് സർവ ഉപനിഷത്തുകളുടെയും ഉപദേശ സാരം ഇതാണ് ആദ്യം അസ്ഥീതി ആശങ്ക കർത്തവ്യം ഇനി എന്തെങ്കിലും കൂടി ഉപദേശിക്കാൻ ശേഷിക്കുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല അനുശാസനം അതിന്റെ അർത്ഥമാണ് അനുശിഷ്ടി ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഉപദേശ എന്നിന്റെ സർവവേദാന്താനാണ് ഇത് വാക്യശേഷ എന്നുകൂടി നമ്മളവിടെ ചേർത്തോളം സർവോപനിഷത്തുകളുടെയും വേദാന്തം എന്നാണ് ഉപനിഷത്ത് സർവോപനിഷത്തുകളുടെയും ഉപദേശം ഇത് തന്നെയാണ് ഇതിനപ്പുറം ഒന്നും ഉപദേശിക്കാനില്ല ഉപദേശം ഇവിടെ അവസാനിക്കുന്നു അതിന്റെ പ്രായോഗികമായ അനുഷ്ഠാനമാണ് പിന്നീട് ശേഷിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയാണ് ഉപദേശം ഇനി കൂടുതൽ കേൾക്കേണ്ട കാര്യം ഇല്ല ഇനി ഈ ഉപദേശത്തെ ആവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ല പുതിയൊരു ഉപദേശം ഇനിയില്ല ഇതുവരെ ഉണ്ടായ ഉപദേശങ്ങളെ വീണ്ടും ആവർത്തിക്കും അതാണ് ആചാര്യന്മാരെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ശേഷിക്കുന്നത് എന്താണ് അതിന്റെ അനുഷ്ഠാനമാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി കൂടുതൽ ഉപദേശിക്കുക ഇല്ലെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഉപദേശങ്ങളെ അനുഷ്ഠിക്കുക അതിനെ പ്രായോഗികമാക്കുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ആത്മബോധത്തെ സമ്പാദിച്ച് കാമങ്ങളെ നശിപ്പിച്ചാൽ ഇവരവന് മുക്തനായി തീരാം അതല്ലാതെ മുക്തിക്ക് മറ്റൊരു ഉപായം ഇല്ല എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് യഥാ എപ്പോഴാണോ ഹൃദയസ്യ ഹൃദയത്തിന്റെ അന്ധകരണത്തിന്റെ സർവേ ഗ്രന്ഥയ സർവ കെട്ടുപാടുകളും ഗ്രന്ഥികളും ഇഹ ഈ ശരീരത്തിലിരിക്കെ തന്നെ പ്രഭിദ്യന്തെ പൂർണ്ണമായും നശിക്കുന്നത് അഥ അപ്പോൾ മർത്യ മരണസ്വഭാവമുള്ള മനുഷ്യൻ അമൃത ഭവതി മരിക്കാത്തവനായിത്തീരുന്നു മുക്തനായിത്തീരുന്നു ഏതാവത് ഹി ഇത്ര മാത്രമേ ഉള്ളൂ അനുശാസനം സർവ ഉപനിഷത്തുക്കളുടെയും ഉപദേശം അടുത്ത മന്ത്രത്തിന്റെ അമുഖമായി പറയുകയാണ് നിരസ്ത അശേഷ വിശേഷ വ്യാപി ബ്രഹ്മാത്മപ്രതിപത്യ പ്രഭിന്ന സമസ്ത അവിദ്യാദി ഗ്രന്ഥേ ജീവതയേവ ബ്രഹ്മഭൂതസ്യ വിദുഷ ഗതിർ വിദ്യതെ ഇത്യുക്തം അത്ര ബ്രഹ്മസമശ്ലതേ ഇത്യുക്തത്വ നതസ്യ പ്രാണാഹ ഉത്ക്രാമന്തി ബ്രഹ്മേവസൻ ബ്രഹ്മ അപ്പീരി ഇതി ശ്രുത്യന്തരാച്ച ഇവിടെ പറഞ്ഞു വന്ന കാര്യത്തെ ഒന്നുകൂടി സ്പഷ്ടമാക്കുകയാണ് അതായത് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് ജീവന്റെ ഗതിയല്ല ജീവൻ ഈ ശരീരത്തെ വിട്ട് മറ്റേതെങ്കിലും ലോകത്തിലേക്ക് പോകുന്നതല്ല. അല്ലെങ്കിൽ മരണസമയം എന്തെങ്കിലും അഭ്യാസം കൊണ്ട് ജീവന് മൂർധാവിനൂടെ നയിച്ച് ബ്രഹ്മലോകത്തിലെത്തിക്കുന്നതല്ല മുക്തി. അങ്ങനെ മറ്റെവിടെയെങ്കിലും എത്തിച്ചേരേണ്ട ആവശ്യം ജീവൻ മുക്തന് ശേഷിക്കുന്നില്ല. ഇക്കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. നിരസ്ത അശേഷ വിശേഷം, സർവവിശേഷങ്ങളും അശേഷ വിശേഷങ്ങളും, നിരസ്തമായ ഇല്ലാതായ സർവവിശേഷങ്ങളും നിഷേധിക്കപ്പെട്ട, ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായ വ്യാപി, സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മാത്മപ്രതിപത്യ, ബ്രഹ്മാത്മ ആ ബ്രഹ്മം ആത്മാവാണ് എന്നുള്ള ബോധം കൊണ്ട് സർവം വ്യാപിയായിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് താൻ എന്നുള്ള ബോധം കൊണ്ട് ആത്മപ്രതിപത്തി താനെന്നുള്ള ബോധം. നിരസ്ത അശേഷ വിശേഷം വ്യാപി ബ്രഹ്മ, ബ്രഹ്മത്തിന്റെ വിശേഷണമാണ് ആത്മപ്രതിപത്തി, അത് തന്നെയാണ് താൻ എന്നുള്ള ബോധം. അതായത് ആത്മാവ് സർവം വ്യാപകമായിരിക്കുന്നതുകൊണ്ട് സർവം വ്യാപകമായിരിക്കുന്ന ആത്മാവാണ് താൻ എന്നുള്ള ബോധം വന്നാൽ പിന്നെ ജീവന് ഗമനത്തിനിടയില്ല. പിന്നെ ജീവൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തില്ല, സഞ്ചരിക്കാൻ കഴിയില്ല. താൻ പരിച്ഛിന്നനായ ഈ ശരീരമാണ് എന്ന് കരുതുമ്പോഴാണ് ഗമനം, യാത്ര വരുന്നത്. ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നും. അവിടെ ദേശഭേദമുണ്ട്, കാലഭേദമുണ്ട്. ആത്മാവിന് ശരീരം എന്ന് പറയുന്ന പരിച്ഛിത്തി, പരിമിതി, അത് ഉള്ളിടത്തോളം കാലം, അതുകൊണ്ട് എന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം ദേശഭേദം അനുഭവപ്പെടുന്നു. ദേശഭേദം അനുഭവപ്പെടുന്നിടത്താണ് യാത്ര വരുന്നത്. ഈ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകണമെന്ന് തോന്നുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നു സർവവ്യാപിയാണ് താൻ, സർവദേശത്തിനും ആധാരമായിരിക്കുന്നതാണ് താൻ എന്ന് സാക്ഷാത്കരിച്ച ഒരുവന് പിന്നെ എവിടേക്ക് പോകാനാണ്? അവന് മുന്നിൽ യാത്രയില്ല. പ്രഭിന്ന സമസ്ത അവിദ്യാദിഗ്രന്ഥേഹി, അവിദ്യാഗ്രന്ഥികളെല്ലാം പൂർണ്ണമായും നശിച്ച, പ്രഭിന്നമായി പൂർണ്ണമായും നശിച്ച സമസ്ത അവിദ്യാദി ഗ്രന്ഥേഹി, നേരത്തെ പറഞ്ഞ അവിദ്യ കാമ കർമ്മങ്ങളാകുന്ന കെട്ടുകൾ അതെല്ലാം പൂർണ്ണമായും നശിച്ചവൻ. ജീവത ഏവ ബ്രഹ്മഭൂതസ്യ, ജീവിച്ചിരിക്കെ തന്നെ ബ്രഹ്മസ്വരൂപനായി തീർന്നവൻ. മരണശേഷമല്ല, മറ്റേതെങ്കിലും ലോകത്ത് പോയിട്ടല്ല, ബ്രഹ്മലോകത്തൊന്നും പോയിട്ടല്ല. അതാണ് ജീവത ഏവ ബ്രഹ്മഭൂതസ്യ, ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരിക്കുക തന്നെ. ആത്മബോധം നേടിയവൻ അതാണ് വിദുഷ, വിദ്വാന്, വിദുഷ വിദ്വാന്. ന വ്യതിർവിദ്യതേ ഇത്യുക്തം, അവന് ഗതി മറ്റൊരു ഗതി, അതായത് ശരീരനാശത്തിന് ശേഷം ഉള്ള മറ്റൊരു ഗതി ഇല്ല. ഇത്യുക്തം, ഇക്കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു അത്ര ബ്രഹ്മസമശ്വനതേ ഇത്യുക്തത്വം, അതാണ് പറഞ്ഞത്. അത്ര ബ്രഹ്മസമശ്വനതേ, അത്ര എന്ന് വെച്ചാൽ ഇവിടെ തന്നെ എന്ന് പറഞ്ഞു. ഈ ശരീരത്തിലിരിക്കെ തന്നെ അവൻ മുക്തനായിത്തീരുന്നു. അപ്പൊ മോക്ഷത്തെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ആശങ്ക വേണ്ട. മരണശേഷമാണ് അല്ലെങ്കിൽ മരണസമയത്ത് കാണിക്കുന്ന എന്തെങ്കിലും ഒരു അഭ്യാസം കൊണ്ട് എന്തെങ്കിലും സമാധിയിലൂടെ മരണത്തിന് ശേഷം മോക്ഷത്തെ നേടുന്നു, അങ്ങനെയൊന്നും ധരിക്കരുത്. മരിക്കാൻ നേരത്തെ സമാധി വരണം. സമാധി വന്നിട്ട് അപ്പോ പ്രത്യേകിച്ച് മോക്ഷം നേടണം, അങ്ങനെയൊന്നും ധരിക്കേണ്ട. അതുകൊണ്ട് പറഞ്ഞു അത്ര ബ്രഹ്മസമശ്വനത, ഇപ്പോ തന്നെ മരണത്തിന് മുമ്പ് തന്നെ ഈ ശരീരത്തിലിരിക്കുക തന്നെ നടക്കും. നത്തസ്യ പ്രാണാഹ ഉത്രാമന്തി, അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ. മരണസമയത്ത് മൂർധാവിലൂടെ ജീവൻ പോയി വേറെ ഏതോ ലോകത്തെത്തി മോക്ഷം നേടണം, അപ്പോ അതിനുവേണ്ടി പത്മാസനത്തിൽ ഇരിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കേണ്ട. നത്തസ്യ പ്രാണാഹ ഉത്രാമന്തി, ജ്ഞാനിയുടെ പ്രാണന് എന്ന് വെച്ചാൽ ജീവന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ശരീരം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. പിന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, ഈശ്വരനെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയുന്നതോ, അവരെന്നു ബ്രഹ്മൈവ സൻ ബ്രഹ്മ അപ്യേതി. ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപമായി തീരുന്നു എന്നേ അർത്ഥം. അല്ലാതെ ഇതെല്ലാം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നും ധരിക്കരുത് എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നതാണ്. ബ്രഹ്മൈവസൻ, അവിടെ പ്രാധാന്യ ബ്രഹ്മൈവസൻ എന്നുള്ള കാണും, ബ്രഹ്മമായി തന്നെ ഇരുന്നുകൊണ്ട് ബ്രഹ്മാപ്യ. അപ്പോ അതിനെ മനസ്സിലാകുന്നതിന് വേണ്ടി ചിലപ്പോ നമ്മളോട് പറയും, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോയി മറ്റൊന്നിനെ പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല അത്. പ്രാപിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ, അത് ബ്രഹ്മൈവസൻ, അവൻ ബ്രഹ്മസ്വരൂപമായി തീരുന്നു. അജ്ഞാന നാശം സംഭവിച്ച് അതാണ് മോക്ഷം എന്ന് പറയുന്നത്, സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും. അല്ലാതെ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതല്ല. എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ അത് നേടിയെടുക്കുന്നതല്ല. ഇതി ശ്രുതി അന്തരാഴ്ച, ഇത് ശ്രുതിയും പറയുന്നുണ്ട്. ജ്ഞാനം, ആത്മബോധം ഉണ്ടാകുക, അജ്ഞാനം നശിക്കുക എന്നുള്ളതല്ലാതെ അവിടെ മറ്റ് പ്രക്രിയകളൊന്നും അവിടെയില്ല, മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതിനൊരു പ്രത്യേകിച്ചൊരു അഭ്യാസം, മോക്ഷം നേടാൻ വേണ്ടിയിട്ട് മരണസമയത്ത് ജ്ഞാനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അഭ്യാസം, പ്രത്യേകിച്ചൊരു സമാധി ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. കാരണം മരിക്കുന്നതിന് മുമ്പ് തന്നെ, മരണമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ശരീരനാശം, ശരീരനാശത്തിന് മുമ്പ് തന്നെ ഞാനീ മുക്തനായി കഴിഞ്ഞു. ഇനി ശരീരനാശ സമയത്ത് മോക്ഷത്തിന് വേണ്ടി നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ഗുരു അവസാന സമയത്ത് ചമ്രം പടിഞ്ഞിരുന്നു, ശിരസ് പൊട്ടിച്ച് വഴി നേരെ ഇവിടെ പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു അഭ്യാസങ്ങളും വേണ്ട എന്നിവിടെ പറയുന്നു. ബ്രഹ്മൈവസം, അതൊക്കെ നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു മോക്ഷം. ബ്രഹ്മാപ്യീതി എന്നാണ് അതങ്ങനെ ആണ് ശരിയായ രീതിയിലുള്ള മോക്ഷം. അതാണെന്ന് ധരിച്ചിട്ടാണ് മരിക്കുന്ന സമയത്ത് കൈയും കാലും ഒക്കെ പിടിച്ച് കൂട്ടിക്കെട്ടി വെച്ച് പടി പോലെ ഇരുത്തി സമാധി ഇരുത്തുന്നതൊക്കെ ജനത്തെ പറ്റിക്കാൻ വേണ്ടി. അതിന്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ തന്നെ ബ്രഹ്മൈവസൻ, ബ്രഹ്മസ്വരൂപമായി തന്നെ ബ്രഹ്മാപ്യീതി മോക്ഷത്തെ പ്രാപിക്കുന്നു. എന്നാൽ ഇങ്ങനെ അല്ലാതെ മോക്ഷമില്ലേ, അതിനെ നിഷേധിക്കുന്നില്ല. മറ്റ് ഈ അവസാന സമയത്ത് ഇങ്ങനെ സമാധി ഇരുന്നു പോകുന്നൊരു മോക്ഷമുണ്ടല്ലോ, ആ മോക്ഷവും ശ്രുതി പറയുന്നുണ്ട്, അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ മോക്ഷം അതാണോ എന്ന് നമ്മൾ ധരിച്ചു കളയരുത്. അങ്ങനെ ആയാലേ മോക്ഷമാവൂ എന്ന് ധരിക്കേണ്ട. ആർക്കെങ്കിലും അങ്ങനെ മോക്ഷം നേടണമെങ്കിൽ അതും ആകാം. അങ്ങനെയൊരു മോക്ഷം ഉണ്ടെന്നാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. യദാ സർവേ പ്രഭിദ്യന്തേ ഹൃദയസ്യേഹ ഗ്രന്ഥയഃ അഥ മർത്യോ അമൃതോ ഭവതി ഏതാവധ്യനുശാസനം യേ പുനഃ മന്ദബ്രഹ്മവിദോ പറയുന്നു. ഇനി അങ്ങനെയും സമാധി നേടാം, അങ്ങനെയും മോക്ഷം നേടാം. നമ്മൾ ഈ സാധാരണ ധരിച്ചു വന്നിരിക്കുന്ന രീതി എന്താണോ, അവസാനം മരണസമയത്ത് അത് സംഭവിക്കാറായി എന്ന് മനസ്സിലാകുമ്പോൾ ചില അഭ്യാസങ്ങളിലൂടെ ജീവനെ മൂർധാവിലൂടെ നയിച്ച് മോക്ഷത്തെ നേടാം. അതേ ശ്രുതി പരമാർത്ഥത്തെ പറയുമ്പോൾ ഒന്നിനെ ആത്യന്തികമായി നിഷേധിക്കുന്നില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്, അദ്വൈതം സർവത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഒന്നിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ സ്ഥാനത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥമില്ല. പരമാർത്ഥികമായി ഒന്നിനെ ഉൾക്കൊള്ളുന്നില്ല, ഓരോന്നിനെയും അതാതിന്റെ സ്ഥാനത്ത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവസാന സമയത്ത് അഭ്യാസം ബലത്തിലൂടെ സമാധിയെ നേടി മോക്ഷത്തെ പ്രാപിക്കുന്നവനെ എന്താണ് ഇവിടെ പറയുന്നത് ഭാഷകാരൻ? മന്ദബ്രഹ്മവിദ, മന്ദബ്രഹ്മജ്ഞാനിയാണ്. നമ്മൾ സാധാരണ മന്ദബുദ്ധി എന്നൊക്കെ പറയുന്നത് മന്ദബ്രഹ്മവിദ എന്നർത്ഥം. ശരിയായ ആത്മബോധം വന്നവനല്ല, എന്നാൽ നമ്മളെയൊക്കെ കാണും ഭേദപ്പെട്ട ആളാണ്. മന്ദബ്രഹ്മവിദ വിദ്യാന്തരശീലനസ്ഥ, വിദ്യാന്തരശീലിയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന, വിദ്യാന്തരം എന്ന് വെച്ചാൽ അന്യ ഉപാസന ശീലിക്കുന്നവൻ, അന്യ ഉപാസനകൾ ശീലിക്കുന്നവൻ എന്നർത്ഥം. ആത്മബോധമല്ല, അത് ഉപാസനയുടെ ഫലമാണ് എന്നർത്ഥം. അപ്പൊ മന്ദബ്രഹ്മവിദ, മന്ദബ്രഹ്മവിദാണ്. ശരിയായ ആത്മബോധം കൈവന്നിട്ടില്ല എന്നാൽ വിദ്യാന്തര ശീലന മറ്റുപാസനകൾ ശീലിക്കുന്നുണ്ട്. ബ്രഹ്മലോകഭാജ, അവരെന്ത് ചെയ്യുന്നു? ബ്രഹ്മലോകത്തെ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ബ്രഹ്മലോകത്തെത്തിച്ചേരുന്നു മോക്ഷത്തിന് വേണ്ടി. അവർക്ക് നേരത്തെ പറഞ്ഞത് അത്രയുവാൻ ഇഹ ഇവ എന്നെല്ലാം പ്രത്യേകിച്ചെടുത്ത് പറയുന്ന എന്താണ്? ശരിയായ ആത്മബോധമുള്ളവൻ ഈ ശരീരം മതി, ഈ ശരീരം വിട്ട് മറ്റൊരു ലോകം വേണ്ട, ഈ ശരീരത്തിൽ ഇരുന്ന് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു. പക്ഷേ മന്ദബ്രഹ്മവിത്താണ്, ആത്മബോധം ശരിക്ക് ഉള്ളിൽ പ്രകടമാകുന്നില്ലെങ്കിൽ ബ്രഹ്മലോകഭജ അയാൾക്ക് ഈ ലോകത്ത്, അതായത് ഈ ശരീരത്ത് മോക്ഷം നേടാൻ കഴിയില്ല, ബ്രഹ്മലോകത്ത് പോകേണ്ടി വരും. ബ്രഹ്മലോകഭജ, ബ്രഹ്മലോകത്ത് പോകേണ്ടി വരും. ഏകതദ് വിപരീതാഹ സംസാരഭജ, ഇതൊന്നും ഇല്ലാത്തവരുണ്ട് സംസാരഭജ, ഈ ശരീരങ്ങളെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവർ. തദ്വിപരീതാഹ, രണ്ടു കൂട്ടർക്കാണ് ജീവന് ഗതിയുള്ളത്. ഒന്ന് ഇവിടെ നിന്ന് നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് ഒരു വളരെ ഉയർന്ന തരത്തിലുള്ള സാധകന്മാരാണ്. മരണസമയത്ത് അവരുടെ അഭ്യാസ ബലം കൊണ്ട് ജീവനെ നാടിയിലൂടെ നയിച്ച് മൂർധാവിലൂടെ ബ്രഹ്മലോകത്തിലെത്തിക്കും. അത് ഉപാസനകൾ ശീലിക്കുന്നവർ, അത് വലിയ ഉയർന്ന തരത്തിലുള്ള സാധകന്മാർ. ഏകതദ് വിപരീത, ഇതിന്റെ വിപരീതമായിട്ടുള്ളവരുണ്ട്. സംസാരഭാര, ഈ സംസാരത്തെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ. തേഷാം ഏവ ഗതി വിശേഷ ഉച്ചത, അവർക്ക് വേണ്ടിയിട്ടാണ് ഗതികളെ കുറിച്ച് ശ്രുതി പറയുന്നത്. ഒന്ന്, ബ്രഹ്മലോകത്തിലേക്കുള്ള ഗതി യാത്ര, മറ്റൊന്ന് ഈ ലോകത്തിൽ തന്നെയുള്ള യാത്ര. പ്രകൃത ഉത്കൃഷ്ട ബ്രഹ്മവിദ്യ ഫലസ്ഥിതി, ഇവിടെ പറയുന്ന വളരെ ഉത്കൃഷ്ടമായ ബ്രഹ്മവിദ്യ, ആ ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി, ആ ബ്രഹ്മവിദ്യയുടെ ഫലമായ മോക്ഷം, അതിന്റെ മഹത്വത്തെ പറയുന്നതിന് വേണ്ടി മറ്റ് ഗതികളെക്കുറിച്ച് പറയുകയാണ്. അത് പറയും എന്താണ്, മറ്റൊന്നിനെ നിന്ദിക്കുന്നത് പോലും, അല്ലെങ്കിൽ നിന്ദിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് പോലും ആ ബ്രഹ്മവിദ്യയുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മറ്റൊന്നിനെ നമ്മളെ പ്രത്യേകിച്ച് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് പ്രകൃത ഉത്കൃഷ്ട ബ്രഹ്മവിദ്യ. ഇവിടെ ഉപനിഷത്ത് ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്ന ഉത്കൃഷ്ടമായ ബ്രഹ്മവിദ്യ, അതായത് ജീവാത്മ പരമാത്മേകത്വ ബോധം, അതിന്റെ ഫലമായി വരുന്ന മുക്തി, അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി മറ്റു ഗതികളെ കുറിച്ച് പറയുകയാണ്. അല്ല, അത് മുഖ്യമെന്നുള്ള നിരത്ത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന തരത്തിൽ അതിനെ നമുക്ക് ബോധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. അത് മാത്രമല്ല, ഇവിടെ ഉപനിഷത്തിൽ കിഞ്ച അന്യ അഗ്നിവിദ്യ കൃഷ്ട നജീവേശ അഗ്നിവിദ്യയെ കുറിച്ചും ചോദിച്ചു. സ്വർഗഫലത്തെ കിട്ടുന്ന വിദ്യ എന്താണ് എന്ന് ചോദിച്ചു. പ്രത്യുക്താച, മറുപടിയും പറഞ്ഞു, യമദേവന് പറയുകയും ചെയ്തു. അപ്പൊ ഇവിടെ നിർഗുണ ബ്രഹ്മവിദ്യ മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു മനുഷ്യത്തെ. മറ്റുപാസനയെ കുറിച്ച് നജീവേശന് ഉപദേശിച്ചു കൊടുത്തു. നാചികീതാഗ്നി ജ്ഞാന കർമ്മ സമുച്ചയം, അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പല വിദ്യകളോട് ഉപദേശിക്കുന്നുണ്ട്. കാരണം അധികാര ഭേദമനുസരിച്ച് എല്ലാവർക്കും ഈ പറയുന്ന നിർഗുണ ബ്രഹ്മ വിദ്യ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് കഴിയാത്തവർക്ക് നേരത്തെ പറഞ്ഞു ഗൃഹസ്ഥന്മാർ, പഞ്ചാഗ്നി വിദ്യയും മറ്റ് സ്വീകരിക്കുന്ന ഗൃഹസ്ഥന്മാര്, തൃണാചിക്കേത്ത മൂന്ന് തവണ നജീവേശം ഉപദേശിച്ചു കൊടുത്ത അഗ്നിവിദ്യ അനുഷ്ഠിച്ചവർ, ഇങ്ങനെയൊക്കെ പലരെ കുറിച്ചും പറയുന്നുണ്ട്. അധികാര ഭേദമനുസരിച്ച് പലതരത്തിലുള്ള ഉപാസനകൾ, കർമ്മങ്ങൾ, ഉപാസന കർമ്മ സമുച്ചയങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പല ഉപദേശങ്ങളും ഈ ഉപനിഷത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് തസ്യാസ്ത ഫലപ്രാപ്തി പ്രകാരവും വക്തവ്യ, ഈ പറയുന്ന നാനാവിധത്തിലുള്ള ഉപാസനകൾ അല്ലെങ്കിൽ ജ്ഞാനകർമ്മ സമുച്ചയം, ഇതിന്റെ എല്ലാം ഫലപ്രാപ്തി പ്രകാരം, ഫലപ്രാപ്തിക്കുള്ള വിശേഷതകൾ വക്തവ്യ, അതും പറയേണ്ടതുണ്ട്. അത് നീ ശേഷിക്കുന്നു പറയാൻ. മുഖ്യമായതിനെ ആദ്യം പറയുക, പ്രധാനപ്പെട്ടതിനെ ആദ്യം പറയുക എന്നുള്ള ന്യായമനുസരിച്ച് ആദ്യം ഇവിടെ ബ്രഹ്മവിദ്യയുടെ, മുഖ്യ ബ്രഹ്മവിദ്യയുടെ ഫലത്തെ പറഞ്ഞു. അത് പരമാത്മ പ്രാപ്തിയാണ്, ജീവാത്മ പരമാത്മ ഏകത്വ ബോധത്തിലൂടെയുള്ള ജീവൻ മുക്തിയാണ് അത് പറഞ്ഞു. ഇനിയും ബാക്കി പലതും പറയാൻ ശേഷിക്കുന്നുണ്ട്. നജീവേസ് പലതും ചോദിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് വേണ്ടി തസ്യാസ്ത്ര ഫലപ്രാപ്തി പ്രകാരവും വക്തവ്യ, മറ്റു ഉപാസനകളുടെ മറ്റും ഫലം പലതാണ്, അത് പറയേണ്ടതാണ്. ഇതി മന്ത്രാരംഭ, അതിനു വേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം എന്നാണ്. എന്നിട്ട് ഇതുവരെ പറഞ്ഞു വന്ന പ്രകരണം ഇവിടെ അവസാനിച്ചു. എന്നാൽ ഇനി പറയേണ്ടത് ശേഷിക്കുന്നുണ്ട്. ഇവിടെ ഉപനിഷത്ത് നിർഗുണ ബ്രഹ്മവിദ്യ മാത്രമല്ല പറയുന്നത്, നയ്യേസ് ആവശ്യപ്പെട്ടതെന്ന് മാത്രമല്ല, അതിന് നയ്യേസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നതെന്ന് തത്ര എന്ന് പറഞ്ഞു. വൈദികമായ ഉപാസനകൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദികമായ ഉപാസനകളുണ്ട്, വൈദികമല്ലാത്ത ഉപാസനകളുണ്ട്. അപ്പൊ ആ വൈദികമായ ഉപാസനകൾ അതിന്റെ ഫലം എന്താണെന്ന് പറയുകയാണ്. മറ്റ് യോഗം തന്ത്രം എല്ലാത്തിന്റെയും മൂലഭൂതമായിരിക്കുന്നത് ശ്രുതി തന്നെയാണ്. ശ്രുതിയിൽ നിന്നാണ് ബാക്കിയുള്ള സർവ ഉപാസനകളും മറ്റ് സാധനമാർഗങ്ങളും എല്ലാം ആചാര്യന്മാർ ആവിഷ്കരിച്ചിട്ടുള്ളത്, അതിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് സാധാരണ യോഗമാർഗങ്ങളിലും തന്ത്രമാർഗങ്ങളിലും എല്ലാം പറയുന്ന മോക്ഷത്തെ അതിനെ ഇവിടെ സൂചിപ്പിക്കുകയും അങ്ങനെയൊരു മോക്ഷം ഉണ്ടായ നിഷേധിക്കുന്നില്ല. തത്ര അടുത്ത് പറയുന്നു. ശതം ച ഏകാജ ഹൃദയസ്യ നാട്യഃ താസാം മൂർധാനം അഭിന്നസൃതൈക തയോർധ്വം ആയൻ അമൃതത്വമേതി വിശ്വം അന്യാവക്രമണേ ഭവന്തി. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. സഹവീര്യംസിമസ്തു ഗച്ഛതിയ പൂർണമേവാവശിഷ്യ